എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ വിധേയ നാമത്തിൽ വന്നണം. വന്നിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ വിധേയ നാമത്തിൽ വന്നണം. ഇന്ന് രാത്രി ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന് വേണ്ടിയുള്ള വേദഭാഗം ഇപ്പോൾ വായിക്കാം. ഇന്നേ രാത്രിയിൽ ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന് വേണ്ടിയുള്ള വേദഭാഗം നമുക്കിപ്പോൾ ഇവിടെ വായിക്കാം. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 18 അധ്യായത്തിൽ നിന്ന് ഞാൻ പറയുന്ന വാക്യങ്ങൾ വായിക്കാൻ അപേക്ഷിക്കുന്നു.
രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 18 അധ്യായത്തിൽ നിന്ന്
അധ്യായത്തിന്റെ 21 വാക്യം
18 അധ്യായത്തിന്റെ 21 വാക്യം അപ്പോൾ ഏലിയായ അടുത്ത് ചെന്ന് പുലരുന്നപ്പോഴും നിങ്ങൾ എത്രത്തോളം രണ്ടു നോടി കാലേൽക്കും യഹോവാദയമെങ്കിൽ അവനെ അനുഗമിച്ചു ബാൽ എങ്കിലോ അവനെ അനുഗമിച്ചു എന്ന് പറയുന്നു. എന്നാൽ ജനം അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല.
ഇനി 30 വാക്യം മുതൽ 39 വാക്യം വരെ
അപ്പോൾ
ഇന്ന് ഈ രാത്രി നമ്മോട് സംസാരിക്കേണ്ടതിന് വേണ്ടി നാം എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മുടെ തലകൾ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അവിടുത്തെ വലിയ നാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രപ്പെടുന്നു. ഞങ്ങളുടെ മഹായോഗത്തിന്റെ അവസാന രാത്രി യോഗത്തിലേക്ക് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ സമയങ്ങളിൽ പകലും രാത്രിയുമായി നടന്ന എല്ലാ യോഗങ്ങളിലും നിന്റെ ശക്തിയേറിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. നിന്റെ ദാസന്മാരെ നിന്റെ കരങ്ങളിൽ ഉപയോഗിച്ച് നിന്റെ ജനത്തിന് അനുഗ്രഹമാക്കി തീർത്തതിനെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. തിരുമേനിയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളുന്നു. ഈ രാത്രി ഞങ്ങളോട് സംസാരിപ്പാൻ അവിടുന്ന് തിരുമനസ്സാകേണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പുതിയ അഭിഷേകം ഞങ്ങളുടെ മേൽ നീ നൽകുമാറാകേണമേ. നിന്റെ പുതിയ എണ്ണയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് നിന്റെ വചനം സംസാരിപ്പാൻ ഞങ്ങളെ നീ പ്രാപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂടി വന്നിരിക്കുന്ന മഹാപുരുഷാരത്തിന് നിന്റെ ഏരിയദാസന്മാരായ ഞങ്ങളെ നീ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ നാമം ഇടും ഇവിടെ മഹത്വപ്പെടുമാറാകണമേ. കർത്താവായ യേശു മൂലം ഞങ്ങൾ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഈ ദിവസങ്ങളിൽ രാത്രി തോറും ഇവിടെ നടക്കുന്ന യോഗങ്ങളിൽ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലെ സിദ്ധന്മാര് യാഗമർപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങിയതായി പ്രസ്താവിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ അടിസ്ഥാനമാക്കി എല്ലാ രാത്രിയും സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു.
ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നതായ യോഗത്തിൽ പഴയ നിയമത്തിലെ ശിഷ്യന്മാരായ ആളുകൾ യാഗം ദൈവത്തിനർപ്പിക്കുകയും യാഗത്തിന്റെ ദൈവത്തിന്റെ തീയ തുടങ്ങിയതായ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഇവിടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു.
ആരായിപ്പോൾ ഇപ്പോൾ പ്രസംഗം തുടങ്ങിയപ്പോൾ ഇത്ര ധൃതിയായി തിരഞ്ഞുപോകുന്നത്, അങ്ങനെയുള്ളവർ പോകേണ്ടവർ വേഗം ഇത് അങ്ങ് പോകണം. ഇപ്പൊ തന്നെ ഞാൻ അല്പസമയം മൗനമായി നിൽക്കാം. യോഗത്തിനിടയ്ക്ക് ആരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടക്കരുതെന്ന് ഒരപേക്ഷയുണ്ട്. ഈ യോഗത്തിൽ മാത്രമല്ല ഏതൊരു സുവിശേഷ യോഗത്തിലും ആരും അങ്ങനെ ചെയ്യരുത്. പഴയ നിയമത്തിൽ അങ്ങനെയുള്ള 7 സംഭവങ്ങൾ പ്രത്യക്ഷമായി പറഞ്ഞിരിക്കുന്ന 6 സംഭവങ്ങളും പരോക്ഷമായി പ്രസ്താവിച്ചിരിക്കുന്ന 1 സംഭവവും ഉൾപ്പെടെ 7 സംഭവങ്ങൾ നമുക്ക് കാണാവുന്നതാണ്.
പഴയ നിയമത്തിൽ 7 സംഭവങ്ങൾ പ്രത്യക്ഷമായി പറഞ്ഞിട്ടുള്ള 6 സംഭവങ്ങളും പരോക്ഷമായി പറഞ്ഞിരിക്കുന്നതായ 1 സംഭവം ഉൾപ്പെടെ 7 കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്.
ആ 7 സംഭവങ്ങളും അടിസ്ഥാനമാക്കി ഈ ആഴ്ചയിലെ 7 രാത്രി യോഗങ്ങളിൽ ഞാൻ സംസാരിക്കണമെന്ന് താല്പര്യപ്പെട്ടിരുന്നു.
ആ 7 അടിസ്ഥാനമാക്കി ഈ ആഴ്ചയിലെ 7 സംസാരിക്കേണ്ടതെന്ന് ഞാൻ താല്പര്യപ്പെട്ടിരുന്നു.
എന്നാൽ 1 രാത്രി യോഗത്തിൽ രാത്രി യോഗം ഈ പന്തലിൽ വെച്ച് നടക്കുവാൻ കഴിയാതെ വണ്ണം മഴയുടെ പ്രതിബന്ധം ഉണ്ടാകുകയും ആ ബൈബിൾ സ്കൂൾ ഹോളിൽ വെച്ച് യോഗം നടക്കുകയുമായിരുന്നു.
എന്നാൽ 1 ഈ പന്തലിൽ വെച്ച് മഴയുടെ സൗകര്യം മൂലം കിടക്കാതെ വരികയും അതിന്റെ ഫലമായി ബൈബിൾ സ്കൂളിന്റെ കുടത്ത് വെച്ച് ആ യോഗം ഫലമായി ദൈവം ചില രാജന്മാരെ ഈ യോഗങ്ങളിൽ അയച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ അവരോട് മുഖേന ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു.
പിന്നീട് അവചാരികമായി ദൈവത്തെ നമ്മുടെ യോഗത്തിലേക്ക് അയച്ചു. അവർ മാത്രമായി അനുഗ്രഹികമായ ആലോചനകൾ ദൈവത്തിന്
ഈ അന്നത്തെ യോഗത്തിൽ അമേരിക്കയിൽ നിന്നുള്ള രണ്ടേ ദൈവദാസന്മാരും ജർമ്മനിയിൽ നിന്നും ചിന്നുള്ള രണ്ടേ ദൈവദാസന്മാരുമായി പാശ്ചാത്യരായ നാല് ദൈവദാസന്മാരെ ഇവിടെ ശുശ്രൂഷിക്കുകയുണ്ടായി.
ഈ പ്രാവശ്യത്തെ അമേരിക്കയിലുള്ള രണ്ടേ ദൈവദാസന്മാരും ജർമ്മനിയിൽ നിന്നുള്ള രണ്ടേ ദൈവദാസന്മാരും അങ്ങനെ പാശ്ചാത്യരായ നാല് ദൈവങ്ങളെ
ശുശ്രൂഷിക്കുകയുണ്ടായി. അതിലൊരു ദൈവദാസൻ ഇപ്പോഴും നമ്മുടെ മധ്യമുണ്ട്. മറ്റേ ദൈവദാസന്മാരെ മറ്റേ സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുക.
അതിൽ ഒരു ദൈവത്തിലേ ഇപ്പോഴത്തെ മധ്യമുണ്ട്. മറ്റുള്ള ദൈവദാസന്മാരെ അതേപക്ഷേക്ക് പോയിരിക്കുകയാണ്.
അങ്ങനെ കർത്താവ് അവിചാരിതമായി ദൈവഭക്തന്മാരെ ഇവിടേക്ക് അയച്ചപ്പോൾ അവർക്ക് സമയം കൊടുക്കേണ്ടത് ആവശ്യമാകയാൽ ഞാൻ എല്ലാ രാത്രികളിലും ഈ വിഷയം സംസാരിക്കാൻ സാധിക്കില്ല.
അങ്ങനെ ഔദ്യോഗികമായി ദൈവങ്ങളുടെ ദാസന്മാരെ അയച്ചപ്പോൾ അവർക്ക് സമയം കൊടുക്കുന്നതിനാൽ ഈ വിഷയം എല്ലാ രാത്രിയിലും പ്രതിരോധമായി സംസാരിക്കാൻ വേണ്ടത്ര സൗകര്യം ലഭിക്കില്ല.
എങ്കിലും ലഭിച്ച സമയം കൊണ്ട് ഞാൻ പ്രസ്താവിച്ച വിഷയങ്ങളുടെ സംഭവങ്ങളിലെ നാല് സംഭവങ്ങൾ ഇവിടെ പ്രസ്താവിക്കാൻ സാധിച്ചു.
എങ്കിലും ലഭിച്ചതിനായി പ്രസ്താവിച്ച വിഷയത്തിന്റെ നാല് സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ സംസാരിക്കുകയുണ്ടായി.
അതിലൊന്നാമത്തേത് ആബേലിന്റെ യാഗത്തിന് അഗ്നിയിറങ്ങി. അത് പരോക്ഷമായി പ്രസ്താവിച്ചിരിക്കുന്നതാണ്.
അതിലൊന്നാമത്തേത് ആബേലിന്റെ യാഗത്തിന് അതേമായി പ്രസ്താവിച്ചിരിക്കുന്നതാണ്.
രണ്ടാമത്തേത് അബ്രഹാം യാഗവസ്തുക്കളെ പിളർന്നു വെച്ച് ദൈവത്തെ കാത്തിരിക്കുമ്പോൾ അതിന്റെ നടുവിലൂടെ അഗ്നി കടന്നുപോയി.
രണ്ടാമത്തേത് അബ്രഹാം യാഗവസ്തുക്കളെ പിളർന്ന് ദൈവത്തിന് കടന്നുവെച്ചപ്പോൾ അതിന്റെ നടുവിലൂടെ ദൈവത്തിന്റെ അഗ്നി കടന്നുപോയി.
മൂന്നാമത്തേത് ദൈവത്തിന്റെ ഇസ്രായേലിന്റെ മഹാപുരോഹിതനായിരുന്ന അഥവാ താന് മഹാപൗരോഹിത്യ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട് കരപൂർണം ചെയ്യപ്പെട്ട ശേഷം ആദ്യമെ യാഗം കഴിച്ചപ്പോൾ സമാഗമന കൂടാരത്തിലെ വെടിപീഠത്തിന്മേൽ ദൈവത്തിന്റെ അഗ്നിയായ യാഗത്തിന്മേൽ ഇറങ്ങി എന്നുള്ള
മൂന്നാമത്തെ യാഗം മഹാപുരോഹിതനായ അഥവാ ദൈവത്തിന് കരുതിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതിനായി കരപൂർണം ചെയ്ത ശേഷം ദൈവത്തിന്റെ ആലയത്തിൽ ഭാഗികമായിരുന്നു ദൈവത്തിന്റെ അഗ്നി ഏകിയുള്ളതാണ്.
നാലാമത്തേത് കുറഞ്ഞൊരു സമയം കൊണ്ട് കഴിഞ്ഞ രാത്രി ഞാൻ പ്രസ്താവിച്ചു ദൈവത്തിന്റെ എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഇതേ ന്യായാധിപനായി തീർന്ന ഇതേ യാഗത്തിന്റെ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി എന്ന വിഷയം.
നാലാമത്തേത് കഴിഞ്ഞ രാത്രി കുറഞ്ഞോട് സംസാരിക്കുന്നതായി ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ന്യായാധിപനായി ആക്രമിക്കപ്പെടുന്നതായ ഇവയെ ദൈവത്തിന്റെ യാഗമർപ്പിച്ചപ്പോൾ ആ യാഗത്തിന്റെ ജാഗ്രസ്ഥീന്റെ ദൈവത്തിന്റെ അഗ്നി ഏകുന്നതാണ്.
അഞ്ചാമത്തെയും ആറാമത്തെയും സംഭവങ്ങൾ മറികടന്ന് ഏഴാമത്തെ സംഭവത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആകയാൽ അഞ്ചുമാറും സംഭവങ്ങൾ ദേവദിവാസർക്ക് വേണ്ടി പറയ മാത്രം ചെയ്യാം.
അതിൽ അഞ്ചാമത്തെയും ആറാമത്തെയും സംഭവങ്ങൾ മറികടന്നിട്ട് ഏഴാമത്തെ സംഭവത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ ർക്ക് വേണ്ടി അത് എന്ന് ഓർപ്പിച്ച മാത്രം ചെയ്യാം.
ഒന്നിന് ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ ഭൃത്യനായ ദാവീദ് യാഗമർപ്പിച്ചു, ദൈവത്തിന്റെ അഗ്നി അതിന്മേലേങ്ങി അവരെ ദഹിപ്പിച്ചു എന്നത്.
ഒന്ന് ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിനായ ദാവീദ് ദൈവത്തിന് വേണ്ടി യാഗമർപ്പിച്ചു, അതിന്മേൽ ദൈവത്തിന്റെ അഗ്നി ഏറിയുള്ളത്.
ആറാമത്തെ സംഭവം യെരുശലേമിന്റെ ആലയം സലോമോൻ പണിയിച്ചു കഴിഞ്ഞിട്ട് അതിൽ സലോമോൻ പ്രാർത്ഥിക്കുകയും പുരോഹിതന്മാരി ആഗമർപ്പിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ അഗ്നി അവിടെ ഇറങ്ങി എന്നുള്ളതാണ്. അത് ദിനവൃത്താന്തം രണ്ടാം പുസ്തകം ഏഴാം അധ്യായത്തെ കാണാവുന്നതാണ്. ആറാം പുസ്തകത്തിലെ
അതിന്റെ മുകളിലത്തെ വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും.
അതിന്റെ മുകളിലത്തെ വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക്
തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം, തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതും ചെയ്യുന്നു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതും ചെയ്യുന്നു. ഹേമാത്തിന്റെ മകനായ ഹേമാത്തിന്റെ ഭാവങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് ഹേമാവിന്റെ ഭാവങ്ങളിൽ നടക്കുന്നത് പോരാൻ തോന്നുമാറ് അവൻ സീതോന്റെ രാജാവായ ഭാര്യയായി പരിഗ്രഹിക്കുകയും ഭാര്യയായി പരിഗ്രഹിക്കും ചെന്ന സേവിച്ച് നമുക്കരിക്കുകയും ചെയ്യുന്നു. ഭാര്യനെ കണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്നു. ശബരിയയിൽ പണിത താൻ ശബരിയയിൽ പണിത ഹാലിന്റെ ക്ഷേത്രത്തിൽ ഹാലിന്റെ ക്ഷേത്രത്തിൽ അവൻ താലിന്റെ ഒരു ബലിപീഠം ഉണ്ടാക്കി അവൻ താലിന്റെ ഒരു ബലിപീഠം ഉണ്ടാക്കി ഒരു പ്രതിഷ്ഠയും ഉണ്ടാക്കി ആഹാബ് ഒരു അസേനാ പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ദൈവമായ ദൈവമായ ഹോമയെ കോപിപ്പിക്കത്തക്കാണ്ണം ഹോമയെ കോപിപ്പിക്കത്തക്കാണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു അധികം ദോഷം പ്രവർത്തിക്കുന്നത് ജനത സൈന്യങ്ങളുടെ ദൈവമായ ഹോമയെ ചുറ്റുമായിരിക്കുന്ന ഒരവസ്ഥ ഭൂമിയിൽ കൊണ്ടുവരേണ്ടതിന് വേണ്ടി ലോകത്തിൽ വിഗ്രഹാരാധന ഇല്ലാത്ത ജനജാതിയായി അബ്രഹാമിന്റെ സന്തതി ഇത്രയെ ഇരിക്കണമെന്ന് ദൈവം പ്ലാൻ ചെയ്തു. ലോകത്തിൽ വിഗ്രഹാരാധന ലോകത്തിൽ വിഗ്രഹാരാധന ഇല്ലാത്തതായ അവന്റെ സന്തതി അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം പ്രസ്താവിച്ചു. അവന്റെ സന്തതി അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം പ്രസ്താവിച്ചു. ആ നിലയിൽ ആ ജാതിയെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്തു. അവരെ വിഗ്രഹാരാധനക്കാരായ ഇതര ജാതികളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് അങ്ങനെയുള്ള ആ സ്ത്രീ അവരായിരിക്കുമ്പോൾ ദൈവങ്ങൾക്ക് ഒരു പ്രത്യേക നിയമം കൊടുത്തു. വിഗ്രഹാരാധികളായ ആളുകളുമായിട്ട് അവർ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് ഇപ്പോഴിലായി ഇസ്രായേലിൽ ആഹാബ എന്നൊരു വൻ രാജാവായിരിക്കുന്നു. അവന്റെ തലസ്ഥാനം അലരി ശബരിയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ ആഹാബ എന്നൊരു രാജാവായിരിക്കുന്നു. അവന്റെ തലസ്ഥാനം അലരി ശബരിയാണ്. അവിടെ നിന്ന് അവനക്ക് പടിഞ്ഞാറുള്ളതായ ആ ദരിദ്രേന്ദ്ര സംസ്കൃതത്തിന്റെ കിഴക്കേ തീരത്തുള്ള രാജാവിന്റെ മകളെ അവൻ വിവാഹം കഴിച്ചു. അവിടെ ഇല്ല വടക്കടിഞ്ഞാറുള്ളതായ സമുദ്രത്തിന്റെ തീരത്തെ ഉള്ളതായ സീതാജ്യ രാജാവിന്റെ മകളെ അവൻ വിവാഹം കഴിച്ചു. സദായി വളരെ സമർത്ഥയായ ഒരു സ്ത്രീയായിരുന്നു. സദാം വളരെ സമർത്ഥയായ ഒരു സ്ത്രീയായിരുന്നു. ഇത്രയല്ല ജനങ്ങൾ അനുജാതിക്കാരികളെ വിവാഹം കഴിക്കരുതെന്ന് അവരുടെ ദൈവമായ ഹോമ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് അറിയാം. ഇസ്രായേലിന്റെ ദൈവമായാൽ ഹോമ അന്യാധിക്കാരായ സ്ത്രീകളെ അവർ വിവാഹം കഴിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്നവർക്കറിയാം. അങ്ങനെ ഇരിക്കാതെ ഹോമയുടെ കൽപ്പനയെ മറുത്ത് ഇവൻ ആഹാമ തന്നെ അതായത് ഇസബേലിനെ വിവാഹം കഴിപ്പാൻ ചെന്നപ്പോൾ തന്നെ അവൾ മനസ്സിലാക്കി ഇവരൊരു ലക്ഷാന്തരാണെന്ന്. അതെ അങ്ങനെ ഇരിക്കുന്നത് ഈ ചെറിയ വിവാഹം കഴിപ്പോ ആഹാരം ആ രാജ്യത്തെ ആവാജ് തലത്തിപ്പോൾ കൊണ്ട് അവൾ മനസ്സിലാക്കി ഇവർ ഒരു പരിചാന്തരാണെന്ന്. അതുകൊണ്ട് അവൾ ഉദ്ദേശിക്കുന്നതുപോലെ ഇത്രയും രാജ്യത്ത് വിഗ്രഹാരാധന നടപ്പാക്കാൻ കഴിയുമെന്ന് അവൾ തീരുമാനിച്ചു. അതുകൊണ്ട് അവൾ ആശ്രയിക്കുന്നതുപോലെ നടപ്പിലാക്കുക കഴിയുമെന്ന് അവൾ തീരുമാനിച്ചു. അവൾ ഇസ്രായേൽ ദേശത്ത് ദേശത്ത് നിന്ന് ഇസ്രായേലിലേക്ക് രാജാവിന്റെ ഭക്തമൂർത്തിയായി കല്യാണം കഴിച്ച് കൊണ്ടുവരപ്പെട്ടപ്പോൾ അവൾ കൊണ്ടുവന്ന സ്ത്രീധനമൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ പാലിന്റെയും അസ്രാപ്പിന്റെയും പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും താമ്രം കൊണ്ടുമൊക്കെ ഉള്ള പ്രതിമകള വിഗ്രഹങ്ങളായിരുന്നു. ശീതാജി രാജാത്തു നിന്ന് ഇസ്രായേലിലേക്ക് വിജയമായി 450 പുരാതനന്മാരും ആ 400 പുരാതനന്മാരുമായി 850 പേരെ കൂടെ അവർ തീരാമിക്കുന്ന കൊണ്ടുവന്നിട്ടുണ്ട്. 450 പുരാതനന്മാരായി 400 പ്രവാചകന്മാരായി 580 ആ തീരാമിക്കുന്ന
അവർ ലഭിക്കും.
അല്ലാതെ സ്നേഹോടെ പോകും നിങ്ങളുടെ ജോലിച്ചിട്ട് അനവധി ആചരിക്കേണ്ടതില്ല. അവൻ ആകാശത്തെ അടച്ചുകളും ഭൂമി അനുഭവം പലവധിക്കും ജോഹോനിങ്ങൾക്ക് തരുന്നതല്ലേട്ട് നിങ്ങൾ വേഗം വഹിക്കുവാനും
ഇരുവായ ഹോമോ മോശമുഖേന ഇസ്രയേലിന് മരുഭൂമി കഴിഞ്ഞു കൊടുത്ത പ്രധാനമാണിത്. ദൈവമായ ഹോമോ മോശമുഖാന്തരമായിട്ട് മരുഭൂമി വെക്കാൻ സായലിന് ഒരുക്കുവായ പ്രധാനമാണിത്. ദൈവത്തിന്റെ ജനമായി ഇസ്രയേൽ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞാൽ അവരെ നല്ല ആ കാര്യം ബോധ്യപ്പെടുത്തേണ്ടതിനു വേണ്ടി വിഗ്രഹമായിട്ട് അവരുടെ ദേശത്ത് മഴ പെയ്യാതെ വന്നു ദൈവമാരാധമടത്തുകളായി വന്ന ദൈവത്തിനുമാരായ ദൈവത്തിന്റെ മുഖത്തിരുന്ന് വിഗ്രഹാരാധികളായിട്ട് തീരുമെങ്കിൽ അതിന്റെ ശിക്ഷകരമായിട്ട് ആകാശത്തിന്റെ മഴ പെയ്യാതെ വന്ന് ദൈവം ആകാശത്തെ അടക്കളായി വന്ന് ഈ കാര്യം ഗ്രഹിച്ച ഏരിയ എന്താണ് ചെയ്തത്? ഈ കാര്യം ഗ്രഹിച്ചവരെ ഏരിയ എന്താണ് ചെയ്തത്? അത് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല, അത് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിലുള്ള വൈശേഷ്യങ്ങളിൽ ഒന്ന്, വേദപുസ്തകത്തിലുള്ള വൈശേഷ്യങ്ങളിൽ ഒന്ന്, ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടില്ലാത്തത് നമ്മൾ അറിയേണ്ടതാണ്. ആ ഇതുള്ളത് മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ട് നമുക്ക് തൂങ്ങാം. ദൈവത്തിന്റെ വചനം ഒരു ഭാഗത്ത് പ്രസ്താവിച്ചിട്ടുണ്ടോ? മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അക്കോമിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൽ നോക്കിയാൽ കാണാം. ആ ഏരിയാവ് എന്ത് ചെയ്തു എന്ന് അക്കോമിന്റെ ലേഖനം അഞ്ചാം അധ്യായം വായിക്കാതിരിക്കാണ്. ഏരിയാവ് എന്ത് ചെയ്തു എന്ന് ഏരിയാവ്
പതിനേഴാം വാക്യം
അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം
ഏരിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതില്ല അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. മൂന്ന് സമ്പത്സരവും ആറ് മാസവും ദേശത്താമലമഴിഞ്ഞില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആരാധിക്കുന്ന മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്ത കാര്യം പഴയ നിയമത്തിലുണ്ട്. ഒന്ന് രാജാ പതിനെട്ടാം അധ്യായത്തിൽ ഇന്ന് രാത്രി ഞാൻ വായിച്ച വാക്യങ്ങൾക്ക് ഉണ്ട്. ഓരോ വീണ്ടും മഴ പെയ്യാതിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ച കാര്യം പഴയ നിയമത്തിലുണ്ട്. പതിനെട്ടാം അധ്യായത്തിൽ ഞാൻ വായിച്ച
സമ്മതിക്കുന്ന സന്ദർഭം വരെ, അങ്ങനെ സമ്മതിച്ചിട്ട് ഞാൻ തിരികെ പ്രാർത്ഥിക്കുന്നത് വരെ മഴയെ തടഞ്ഞേ മതിയാവും.
ഈ ജനം യഹോവയാണെന്ന് സമ്മതിച്ച് അങ്ങനെ അറിയുന്നത് വരെ, മഴ പെയ്യാണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് വരെ അങ്ങനെ മഴ തടയാണ്.
ദൈവത്തിന് വേണ്ടി സുസ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് കാര്യങ്ങൾ അപേക്ഷിപ്പാൻ അവരുടെ അവർക്ക് പ്രാതിഥ്യമുണ്ട്.
സാഹസമായ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിപ്പാൻ അവരുടെ അന്തരംഗങ്ങളിൽ പ്രാതിഥ്യമുണ്ട്.
അവർ പ്രാർത്ഥിച്ചു, അവന്റെ ഹൃദയത്തിൽ നിർണയമായി അവൻ പറഞ്ഞല്ലാതെ മഴ പെയ്തിരിക്കും.
അവർ പ്രാർത്ഥിച്ചു, അവന്റെ ഹൃദയത്തിൽ നിർണയമായി അവർ പറഞ്ഞല്ലാതെ മഴ പെയ്തില്ല.
ഗിലിയാദ് പർവ്വതത്തിൽ നിന്ന് ആ ഗ്രാമീണ മനുഷ്യൻ ഇറങ്ങി നേരെ രാജധാനിയിലേക്ക് പോവുകയാണ്. അവന് ഇപ്പോൾ നോക്കിയാൽ നല്ല വെളിച്ചപ്പാട് പോകുന്നത് പോലെയാണ് പോകുന്നത്. പടയാളികളെയോ കൊട്ടാരത്തിന്റെ ഗേറ്റിങ്ങിലുള്ള പടയാളികളെയോ കൊട്ടാരോ ആലുക്കളുള്ള പടയാളികളെയോ ആരെയും കൂടാതെ നേരെ അകത്തോട്ടങ്ങ് ചെന്ന് രാജാവും രാജ്ഞിയും എടവും വലവും ഇരിക്കുക.
കൊട്ടാരത്തിന്റെ ഗേറ്റിങ്ങിലോ കൊട്ടാരവാളിക്കലോ അവിടെ എന്തുമുള്ള യാതോ കൊടയാളികൾ ഭയപ്പെടാതെ ഇടിയുടെ ഭാഗത്തേക്ക് അവർ കരാറി പോയി അവിടെ രാജാവും രാജ്ഞിയും സിംഹാസ്കാരികളെ ഇരിക്കുക. രാജാവും രാജ്ഞിയും അവിടെ ഇരിക്കുമ്പോൾ ൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഈ ദൈവമായ ഭയങ്കര ഭാവം വിഗ്രഹാരാധനയാണെന്നുള്ള കാര്യം നാം മറന്നു കളയരുത്. ഭയങ്കരമായ ഭാവം വിഗ്രഹാരാധനയാണെന്ന് നാം മറന്നു കളയരുത്.
ഭാവത്തിന് വലിപ്പച്ചെറുപ്പമുണ്ടോ എന്ന് ചിലർ ചോദിക്കാം.
ഭാവത്തിന് വലിപ്പച്ചെറുപ്പമുണ്ടോ
വലിപ്പച്ചെറുപ്പമില്ല. എന്നാൽ ദൈവം ഏറ്റവും വെറുക്കുന്നത് ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ഈ ഭൂമിയിലുള്ള ചില ഭൗതിക വസ്തുക്കളെ എടുത്തുവച്ച് ദൈവമാണെന്നും പറഞ്ഞ് പ്രതിമകളൊക്കെ ഉണ്ടാക്കി വന്നിക്കുന്നത് ദൈവത്തിന് സഹിപ്പു. രണ്ടാം കൽപ്പന പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് മറ്റ് കൽപ്പനകൾ പറഞ്ഞിരിക്കുന്നത്?
മറ്റുള്ള കൽപ്പനകൾ രണ്ടാം കൽപ്പനകൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യമുള്ള കൽപ്പന പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്?
മറ്റു കൽപ്പനകൾ നീ മോഷ്ടിക്കരുത്, നീ അവസാധ്യം പറയരുത്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് തിരിക്കുകയാണ്.
മറ്റുള്ള കൽപ്പനകൾ നീ മോഷ്ടിക്കരുത്
പറഞ്ഞിരിക്കുന്നത്
എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്?
ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നമസ്കരിക്കരുത്.
ഭൂമിയിലെങ്കിലും ആകാശത്തിലെങ്കിലും
സർവശക്തൻ നിഴലിൻ കീഴിൽ ദയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വസിക്കുന്നു ഞാൻ. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൽ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും കർത്തനന്റെ അഭയം. ഇടയ ശ്രേഷ്ഠ ക്രിസ്തു വീരഭുജമുണ്ടോ കൈപിടിച്ചു നടത്തുന്നേ. ശാപഘോര പീഠയ മനമുരുകും മർത്യ സ്നേഹിത, അധ്വാനിക്കുന്നോർ ഭാരം വഹിപ്പോ യേശുവിന്റെ പാതെ ചേരുക. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൽ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും കർത്തനന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോ കൈപിടിച്ചു നടത്തുന്നേ. യുദ്ധം ക്ഷാമരോഗ വിപ്ലവാദികൾ ഭൂലോകത്തെ നടുക്കിടുന്നു, വ്യാധി നീക്കുവാൻ ജയം വരിച്ചേശു വരുന്നു. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൽ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും കർത്തനന്റെ അഭയം. ഇടയ ശ്രേഷ്ഠ ക്രിസ്തു വീരഭുജമുണ്ടോ കൈപിടിച്ചു നടക്കുന്നേ. മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോലേ, സത്യവഴിയും വാതിലുമായ യേശുനാഥൻ പാദം ചുംബിക്കാൻ. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൽ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും കർത്തനന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോ കൈപിടിച്ചു നടത്തുന്നേ. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൽ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും കർത്തനന്റെ അഭയം. ഇടയ ശ്രേഷ്ഠ ക്രിസ്തു വീരഭുജമുള്ളോ കൈപിടിച്ചു നടത്തുന്നേ.